തോമസ് എഡിസൺ ലോകത്തിലെ ഏറ്റവും മഹാന്മാരായ ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു. പ്രകാശിപ്പിക്കുന്ന ബൾബ് അദ്ദേഹം കണ്ടെത്തിയിട്ട് ഏതാണ്ട് 120 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് വമ്പൻ നഗരങ്ങളെ പ്രകാശമാനമാക്കുന്ന ദശലക്ഷക്കണക്കിന് ബൾബുകൾ ലോകമെങ്ങും കത്തിക്കൊണ്ടിരിക്കുന്നു. വിദ്യുത് വെളിച്ചം ഈ സംസ്കാരത്തിന്റെ തന്നെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മറ്റൊരു തരം പ്രകാശ സ്രോതസ്സുണ്ട്. ഇരുട്ടിനെ പ്രദീപ്തമാക്കുന്ന ഈ കൊച്ചു വെളിച്ചത്തെപ്പറ്റി നമുക്കൊരന്വേഷണം നടത്താം. നമ്മുടെ ബൾബിനെ പോലെ അല്ലെങ്കിൽ ഇവ സുശക്തവും പ്രയോജനകരവുമാണ്. ഇത് മിന്നാമിനിങ്ങിൽ നിന്ന് പുറപ്പെടുന്നതാണ്. സ്വന്തം ശരീരത്തിൽ നിന്ന് പ്രകാശം പുറപ്പെടുവിക്കുന്ന ഇവയ്ക്ക് ബൾബുകളില്ല. ഇവ വൈദ്യുതി നിർമ്മിക്കുന്നുമില്ല. എന്നാൽ അവയെക്കാളൊക്കെ മികച്ച സാങ്കേതിക വിദ്യ അവയ്ക്ക് സ്വന്തമായുണ്ട്. ബൾബിനേക്കാൾ മേന്മയുള്ള ഈ സാങ്കേതിക വിദ്യ 100% ഊർജ്ജവും ഉപയോഗക്ഷമവുമാക്കിക്കൊണ്ടുള്ളതാണ്. സാധാരണ ബൾബുകളിൽ 10% ഊർജ്ജം മാത്രമേ പ്രകാശോർജ്ജമാകുന്നു. ബാക്കിയുള്ള 90% താപോർജ്ജമായി മാറി ദുരുപയോഗപ്പെട്ട് അപ്രത്യക്ഷമാവുകയാണ്. എന്നാൽ മിന്നാമിനിങ്ങിന്റെ ഈ മികവ് കുറ്റമറ്റ പ്രകാശോൽപാദന വിദ്യയുടെ ഫലമാണ്. അവയുടെ ശരീരത്തിൽ ലൂസിഫറിൻ എന്ന രാസവസ്തുവും ലൂസിഫറിസ് എന്ന എൻസൈമുമുണ്ട്. പ്രകാശം ആവശ്യമായി വരുമ്പോൾ ഈ രണ്ട് രാസവസ്തുക്കളും കൂടിച്ചേർന്ന് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ സങ്കീർണമായ തന്മാത്ര പ്രകാശോൽപാദനത്തിന് പ്രത്യേകമായി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. ഈ അസാധാരണമായ വ്യവസ്ഥയുടെ സൃഷ്ടാവ് അല്ലാഹു അഥവാ ദൈവം തമ്പുരാനാണ്. അവനാണ് മിന്നാമിനിങ്ങിനെ പ്രകാശോൽപാദന വിദ്യ പഠിപ്പിച്ചത്. വളരെ ഉന്നതമായ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രകാശോൽപാദനം അവ നടത്തുന്നത് എന്തിനാണ്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നാം ഒരു സംഘം മിന്നാമിനിങ്ങിന്റെ കൂട്ടത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. രാത്രിയിൽ ഇരുട്ടത്തവയെ നോക്കിയാൽ നക്ഷത്രക്കൂട്ടങ്ങളെ പോലെയാണ് നമുക്ക് തോന്നുക. എന്നാൽ അവ നക്ഷത്രങ്ങളല്ല, 10,000,000,000 മിന്നാമിനുങ്ങുകളാണ്. ഈ പ്രകാശം അവയുടെ ആശയവിനിമയ വ്യവസ്ഥയുടെ ഭാഗമാണ്. ചരിത്രത്തിലുടനീളം മനുഷ്യൻ വിവിധ ആശയവിനിമയ രീതികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവയിലൊന്നാണ് വോയ്സ് കോൾ. ചെറുതും വലുതുമായ ചിഹ്നങ്ങളാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത്. ഇതുപയോഗിച്ചാണ് ടെലഗ്രാം ചെയ്യുന്നത്. വോയ്സ് കോഡിലെന്ന പോലെയാണ് മിന്നാമിനുങ്ങുകളും ആശയവിനിമയം ചെയ്യുന്നത്. ആൺ മിന്നാമിനുങ്ങ് തന്റെ പ്രകാശം കത്തുകയും കെടുത്തുകയും ചെയ്തുകൊണ്ട് പെണ്ണിന് ആശയം കൈമാറും. ഈ സന്ദേശത്തിന് പ്രത്യേക കോഡുണ്ട്. ഇതേ കോഡ് ഉപയോഗിച്ചാണ് പെണ്ണ് ആണിന് സന്ദേശം നൽകുന്നത്. പരസ്പരമുള്ള ഈ സന്ദേശ കൈമാറ്റം മുഖേന അവ ഒന്നിക്കുന്നു. ജനിച്ച ഉടനെ തന്നെ സന്ദേശമയക്കാനും അതിന്റെ പ്രത്യേക കോഡ് വായിക്കാനും ഈ ജീവികൾക്ക് കഴിയും. ചുരുക്കത്തിൽ നാം കറുത്ത രാത്രിയിൽ കാണുന്ന മിന്നാമിനുങ്ങിന്റെ കൂട്ടം രൂപകൽപ്പനയുടെ അത്യുദാത്തമായ ഒരു തെളിവാണ്. എല്ലാറ്റിന്റെയും സൃഷ്ടാവായ അല്ലാഹുവിന്റെ അസാധാരണമായ വ്യവസ്ഥ. ബർമുഡ ഗൾഫ് പ്രദേശത്ത് പ്രകാശത്തിന്റെ ഒരു വർണ്ണ കാഴ്ച നാം കാണാറുണ്ട്. മറ്റു ചിലപ്പോൾ സൂര്യാസ്തമയത്തിന് ശേഷം ജലോപരിതലത്തിൽ കൗതുകകരമായ വെളിച്ചം പ്രത്യക്ഷപ്പെടുന്നു. ഈ പ്രകാശം മുകളിലേക്ക് വരുന്ന കടൽ പുഴുക്കളിൽ നിന്നുള്ളതാണ്. തന്റെ ശരീരത്തിൽ നിന്ന് തന്നെയുള്ള രണ്ട് രാസദ്രാവകങ്ങൾ കൂട്ടിച്ചേർത്താണ് ഈ പെൺജീവി ഇതുണ്ടാക്കുന്നത്. പെൺവർഗം ആൺവർഗത്തെ ആകർഷിക്കാനാണ് ഇത് ചെയ്യുന്നത്. ഈ പ്രകാശത്തിൽ ആൺവർഗങ്ങൾ ആകർഷിച്ചെത്തുന്നു. പത്ത് മിനിറ്റിന് ശേഷം നൂറുകണക്കിന് പെൺ കടൽപുഴുക്കളുടെ വൻപിച്ച പ്രകാശ പ്രസരണം നമുക്ക് കാണാം. മേഘപാളികൾക്കിടയിലൂടെ ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടാൽ അവയിൽ നിന്നുള്ള പ്രകാശം സമുദ്രത്തിന്റെ അഗാധതയോളം എത്തും. ഏതാണ്ട് 20 മിനിറ്റിന് ശേഷം ഈ പ്രദർശനം അവസാനിക്കുന്നത് കാണാം. പ്രകാശമുപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും ഇരുണ്ട ഭാഗത്തേക്ക് അഥവാ സമുദ്രത്തിന്റെ അന്തർഭാഗത്തേക്ക് നമുക്ക് പോകേണ്ടി വരും. ഈ ജലാന്തർവാഹിനി 600 മീറ്ററോളം ആഴത്തിൽ പോകാൻ പര്യാപ്തമായ വിധം ഡിസൈൻ ചെയ്യപ്പെട്ടവയാണ്. 200 മീറ്ററിലേറെ സൂര്യപ്രകാശത്തിനെത്താൻ കഴിയില്ല. ഇവിടമാണ് ഭൂമിയിലെ ഏറ്റവും ഇരുണ്ട പ്രദേശം. സമുദ്രനിരപ്പിനേക്കാൾ 20 ഇരട്ടി മർദ്ദമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ അവസ്ഥയിൽ ഒരു ജീവിക്കും കഴിയാനാവില്ല എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ കരുതുക. എന്നാൽ ഈ ജലാന്തർവാഹിനിയിൽ നിന്ന് ഒരു വട്ടം പ്രകാശം പുറപ്പെടുവിച്ചാൽ പ്രകാശമുപയോഗിച്ച് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന അനേകം ജീവികളെ കാണാം. ഈ ജീവികളെ സൂക്ഷ്മ പരിശോധന നടത്തിയാൽ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിലെ ഉജ്ജ്വലമായ കലാവിരുദം നമുക്ക് കാണാം. ഈ ചുവന്ന പ്രകാശം പുറപ്പെടുവിക്കുന്ന ജീവി ജെല്ലി ഫിഷാണ്. മറ്റൊരു വർഗത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ വർണ്ണ കാഴ്ച ഒരു ആർട്ട് ഗാലറിയിലെത്തിയ അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. അന്തർവാഹിനിയുടെ വെളിച്ചം പൂർണ്ണമായി അണച്ചാൽ മാത്രമേ ഈ കാഴ്ചയുടെ ഔജ്ജല്യം മുഴുവൻ മനസ്സിലാവൂ. താൻ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശം ഉപയോഗിച്ച് സ്വയം തിളങ്ങുന്ന ഒരു ജീവിയാണിപ്പോൾ നാം കാണുന്നത്. പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നീന്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കടൽ ജീവിയാണിത്. ആർക്കുമറിയില്ല ഈ പ്രകാശത്തിന്റെ അർത്ഥമെന്തെന്ന്. ഈ കാണുന്നതെല്ലാം ജെല്ലി ഫിഷ് എന്ന ജീവിയാണ്. അവയുടെ ശരീരം മൃദുലവും വഴുവഴുപ്പുള്ളതുമാണ്. എന്നാൽ ഇവയ്ക്കൊന്നിനും യുക്തിബോധമോ വിശേഷ ബുദ്ധിയോ ഇല്ല. തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പ്രകാശം പുറത്തു വരുന്നത് എങ്ങനെയെന്നും ഇവയ്ക്കൊന്നും അറിയില്ല. കേവലം ആകസ്മികതയുടെ ഫലമായി ഇത്തരം അതിസങ്കീർണമായ പ്രക്രിയകളടങ്ങിയ ജീവജാലങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നുവെന്ന് വിശ്വസിക്കുന്നത് യുക്തിരഹിതമാണ്. ഇവ സവിശേഷ സൃഷ്ടി പ്രക്രിയയുടെ ഉൽപ്പന്നം മാത്രമാണെന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് കടൽ നിരപ്പിൽ നിന്ന് നൂറുകണക്കിന് മീറ്റർ താഴെയുള്ള വർണ്ണാഭമായ കാഴ്ച അല്ലാഹുവിന്റെ അപാരമായ ശക്തിവിശേഷവും കലാവിരുതും പ്രകടമാക്കുന്നു. അവൻ ഓരോന്നും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായാണ് സൃഷ്ടിക്കുന്നത്. ഭൂമിയിലെയും സമുദ്രത്തിലെയും സർവ്വതും അവന്റേതാണ്. അപരിമേയമായ ജ്ഞാനത്തിന്റെ ഉടമയാണവൻ. ഒരു സൂക്തത്തിൽ ഖുർആൻ വ്യക്തമാക്കുന്നു, അവനാണ് അല്ലാഹു എല്ലാറ്റിന്റെയും സൃഷ്ടാവും നിയന്താവും. അവൻ എല്ലാറ്റിനും അതിന്റെ രൂപം നൽകുന്നു. ഉത്കൃഷ്ടനാമങ്ങളൊക്കെയും അവനുള്ളതാണ്. ആകാശത്തിലും ഭൂമിയിലുമുള്ള സകലതും അവന് വാഴ്ത്തുന്നു. അവൻ സർവശക്തനും യുക്തിജ്ഞനുമാകുന്നു. ജീവിതത്തിൽ നാമൊക്കെ എട്ടുകാലിയെ പലവട്ടം കണ്ടിരിക്കും. ചിലപ്പോൾ വീട്ടിലും നാട്ടിൻപുറങ്ങളിൽ തോട്ടത്തിലുമൊക്കെ. ഈ കുരുന്ന് ജീവി പലരെയും ആകർഷിക്കുന്നില്ലെങ്കിലും ഇത് അല്ലാഹുവിന്റെ സൃഷ്ടി മഹാത്മ്യത്തിന്റെ മകുടോദാഹരണമാണ്. ഇതറിയാൻ എട്ടുകാലിയെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. എട്ടുകാലിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് എട്ടുകാലി വലയാണ്. ഈ വലകൾ സൃഷ്ടിയുടെ അത്ഭുതം തന്നെയാണ്. ഓരോ എട്ടുകാലി വലയും സ്വയം തന്നെ അതീവ സുന്ദരമായൊരു ശില്പഘടനയുടെ ബ്ലൂ പ്രിന്റും ഗണിതശാസ്ത്രപരമായ വിസ്മയവും കൂടിച്ചേർന്നതാണ്. ഒരെട്ടുകാലിയെ ഒരു മനുഷ്യന്റെ വലിപ്പമാക്കി വികസിപ്പിച്ചാൽ അത് നിർമ്മിക്കുന്ന വലയ്ക്ക് ഏതാണ്ട് 150 മീറ്ററോളം ഉയരമുണ്ടാകും. ഇത് 50 നില കെട്ടിടത്തിന്റെ ഉയരത്തോളമാണെന്ന് ഓർക്കുക. എട്ടുകാലിക്ക് മനുഷ്യനോളം വലിപ്പമുണ്ടായിരുന്നുവെങ്കിൽ അവ നിർമ്മിക്കുന്ന വലയ്ക്ക് 50 നില കെട്ടിടത്തിന്റെ വലിപ്പമുണ്ടാകും. അങ്ങനെയെങ്കിൽ ആ വലയ്ക്ക് ഒരു ജംബോ ജെറ്റിനെ തടഞ്ഞു നിർത്തുവാൻ കഴിയും. ഈ സവിശേഷതകളുടെ ഒരെട്ടുകാലിക്ക് എങ്ങനെയാണ് തങ്ങളുടെ വല നെയ്യാനാകുന്നത്? ഒരു എഞ്ചിനീയർക്ക് എന്ന പോലെ എട്ടുകാലിക്കൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. എന്തെന്നാൽ ഇത്തരം വലിയ ശില്പഘടനയ്ക്ക് ബ്ലൂ പ്രിന്റ് ഉണ്ടാകാതെ തരമില്ല. ബ്ലൂ പ്രിന്റ് റെഡിയായാൽ വലയുടെ ഏത് ഭാഗത്ത് എത്രമാത്രം ഭാരം വയ്ക്കാനാകുമെന്നും ഗണിച്ചെടുക്കേണ്ടതുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു സൃഷ്ടി നിലംപൊത്തുകയേ നിവൃത്തിയുള്ളൂ. എന്നാൽ എട്ടുകാലി വല നെയ്യുന്നത് എങ്ങനെയെന്നറിയുമ്പോഴാണ് യഥാർത്ഥ അത്ഭുതം പുറത്തുവരുന്നത്. എട്ടുകാലി സ്വന്തം ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നൂലുകൾ നിശ്ചിത സ്ഥലത്തെത്തിക്കുന്നത് വായുവിന്റെയും കാറ്റിന്റെയും സഹായത്തോടെയാണ്. ഒരു വല നെയ്യാൻ ഒരു മണിക്കൂറോ അതിലേറെയോ സമയമെടുക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എട്ടുകാലിയുടെ വല നെയ്യൽ പ്രക്രിയയെ 60 മടങ്ങ് വേഗത്തിലാക്കിയ ദൃശ്യമാണ്. ആദ്യമായി വലയുടെ ഏതാണ്ട് ബാഹ്യാകൃതി ഉണ്ടാകും വിധം എട്ടുകാലി നൂല് ക്രമീകരിക്കുന്നു. അത്ര വലിപ്പത്തിലുള്ള സ്റ്റീലിനേക്കാൾ 5 മടങ്ങ് ശക്തിയുറ്റതാണ് എട്ടുകാലി നൂൽ. അതിന്റെ ആയതി ബലം സ്ക്വയർ മീറ്ററിന് 1.5 ലക്ഷമാണ്. അതായത് ഇതേപോലുള്ള 30 സെന്റിമീറ്റർ വലിപ്പത്തിൽ എട്ടുകാലി വല ക്രമീകരിച്ചാൽ 150 കാറുകളുടെ ഭാരം അവയ്ക്ക് താങ്ങാൻ കഴിയും. കെറ്റ്ലോ എന്ന് പേരായ ബുള്ളറ്റ് കടക്കാത്ത വസ്ത്രത്തിന്റെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥത്തിന്റെ രൂപകൽപ്പനയ്ക്ക് ശാസ്ത്രജ്ഞന്മാർ എട്ടുകാലി വലയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡിൽ 150 മീറ്റർ വേഗത്തിൽ തോക്കിൽ നിന്നും പായുന്ന ഒരു ബുള്ളറ്റിന് തന്റെ മുൻപിലുള്ള എന്തിനേയും ചിന്നിച്ചിതറിക്കാൻ കഴിയുമെങ്കിലും കെറ്റ്ലോ കൊണ്ട് നിർമ്മിതമായ ഒന്നിനെ അതിന് ഭേദിക്കാനാവില്ല. എന്നാൽ മനുഷ്യനിർമ്മിതമായ കെറ്റ്ലോയുടെ 10 മടങ്ങ് ശക്തമാണ് എട്ടുകാലി വല. മനുഷ്യന്റെ തലമുടിയുടേതിന്റെ 1/10 കനം മാത്രമേ എട്ടുകാലി വലയ്ക്കുള്ളൂ. പഞ്ഞിയേക്കാൾ ഭാരം കുറഞ്ഞതും സ്റ്റീലിനേക്കാൾ ശക്തി കൂടിയതുമാണ്. മനുഷ്യന് ലഭ്യമായ വസ്തുക്കളിൽ ഏറ്റവും ശക്തി കൂടിയതിലൊന്നായ സ്റ്റീൽ വൻ വ്യവസായ സൗകര്യങ്ങളുടെ സഹായത്തോടെ ഇരുമ്പിൽ നിന്നും ഉരുക്കിയെടുക്കുന്നതാണ്. 1000 ഡിഗ്രി സെന്റിഗ്രേഡ് താപനില ഉയർത്തിയുള്ള ഫർണസുകളിലാണ് ഇത് തയ്യാർ ചെയ്യുന്നത്. നല്ല പ്രതിരോധ ശക്തിയുള്ള സ്റ്റീൽ വമ്പൻ കെട്ടിടങ്ങളും പാലങ്ങളും നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ എട്ടുകാലി വലയ്ക്ക് സ്റ്റീലിനേക്കാൾ 5 ഇരട്ടി ശക്തിയാണുള്ളത്. എന്നാൽ സ്റ്റീൽ നിർമ്മിക്കുന്ന ഫർണസുകളൊന്നും എട്ടുകാലിക്ക് ആവശ്യമില്ല. വലിയ ബൗദ്ധിക ശക്തിയൊന്നുമില്ലാത്ത ഒരു കൊച്ചു ജീവിയാണിത്. ഇത്ര ചെറിയൊരു ജീവി സ്റ്റീലിനേക്കാൾ ശക്തിയുറ്റ വസ്തു അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായമില്ലാതെ നിർമ്മിക്കുന്നുവെന്നതിൽ കൗതുകവും അത്ഭുതവുമില്ല. വല ഉപയോഗിച്ച് ഇരയെ കാത്തിരുന്ന് പിടിക്കുന്ന ഒരു ജീവിയെന്ന് മാത്രമേ എട്ടുകാലിയെക്കുറിച്ച് പൊതുവെ ജനങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. ഡെയ്നോഫീസ് എന്ന ഈ പ്രത്യേകതരം എട്ടുകാലി വലയൊരുക്കി ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. ചലിക്കുന്ന ഒരു കെണിയാണത് നിർമ്മിക്കുക. മിനിറ്റിൽ 200 സ്ട്രോക്കുകൾ ഉപയോഗിച്ച് അത് പ്രത്യേകമായ നൂലുകൾ ഉണ്ടാക്കും. പിന്നീട് ഈ നൂലുകൾ പ്രത്യേകമായ വിധത്തിൽ അനുയോജ്യമായ വിധം കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ മാരകമായൊരു കെണി രൂപം കൊണ്ടു കഴിയും. കീടങ്ങൾ ധാരാളമായി സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ ഈ എട്ടുകാലികൾ പതിയിരിക്കുന്നു. ചെറിയൊരു ചലനം പോലും അവയുടെ അതീവ സൂക്ഷ്മവേദിയായ നയനങ്ങൾക്ക് അഗോചരമാകില്ല. കുടുങ്ങുന്ന ഇരയിടമേൽ പ്രത്യേകതരം വല കൊണ്ട് പൊതിയപ്പെടുമ്പോൾ അവയ്ക്ക് പിന്നെ രക്ഷപ്പെടാനാവില്ല. ഒരു രാത്രിയിൽ ഒന്നിലേറെ ഇരയെ പിടിക്കാൻ ഈ എട്ടുകാലികൾക്ക് കഴിയും. ഓരോന്ന് കഴിയുമ്പോഴും പുതിയ വല നെയ്യുകയും ചെയ്യും. എട്ടുകാലി വല തികച്ചും അത്ഭുതാവഹം തന്നെയാണ്. ഇരയ്ക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും അത് അനുവദിക്കുകയില്ല. ചലനോജ്ജ്വലമായി സഞ്ചരിച്ച് ഇരപിടിക്കുന്ന ബോളാസ് എന്ന എട്ടുകാലിയുടെ വേട്ടരീതി സൃഷ്ടിയുടെ മറ്റൊരത്ഭുതമാണ്. ഒട്ടിപ്പിടിക്കുന്ന കണങ്ങളുള്ള വല കൊണ്ട് മൂടപ്പെട്ട ഇരയ്ക്ക് രക്ഷപ്പെടാൻ ഒരവസരവും ഇവിടെ ലഭിക്കുന്നില്ല. ഇരയെ ആകർഷിച്ച് വലയിൽ വീഴ്ത്താനും എട്ടുകാലി പ്രാഗൽഭ്യം കാട്ടുന്നു. പെൺനിശാശലഭം ആണിനെ ആകർഷിക്കാനായി ഒരുതരം ഫിറമോണുകൾ പുറപ്പെടുവിക്കാറുണ്ട്. നമ്മുടെ എട്ടുകാലിയാകട്ടെ ഈ ഹോർമോൺ പുറപ്പെടുവിച്ചാണ് നിശാശലഭത്തെ വലയിലാക്കുന്നത്. നിശാശലഭം പുറപ്പെടുവിക്കുന്ന ഫിറമോണിന്റെ രാസഘടനയാണ് നാം സ്ക്രീനിൽ കാണുന്നത്. ഇത്തരമൊരു രാസഘടന നിർമ്മിക്കണമെങ്കിൽ ഒരു രാസ ലബോറട്ടറിയുടെ വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യയുടെ അനേക ഘട്ടങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. ഒരെട്ടുകാലിക്ക് തന്റെ ബുദ്ധി ഉപയോഗിച്ച് ഇത് നിർമ്മിക്കണമെങ്കിൽ അതേ രീതി തന്നെ അവലംബിക്കേണ്ടി വരും. എട്ടുകാലി ഒരു പെൺ നിശാശലഭത്തെ പഠിച്ച് അത് ഇണയെ ആകർഷിക്കുന്ന വിദ്യയെപ്പറ്റി അറിയേണ്ടതുണ്ട്. അതേ തുടർന്ന് അതിനുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുടെ ഫോർമുല സങ്കീർണമായ ഗവേഷണ പഠനങ്ങളിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കണം. പിന്നീട് അനേകം ഘട്ടങ്ങളിലൂടെ കടന്നുവേണം ഈ രാസഘടന പുനഃസൃഷ്ടിക്കുന്നത്. എന്നാൽ ബുദ്ധിയില്ലാത്ത ഈ കുരുന്നെട്ടുകാലികൾക്ക് വിദ്യാഭ്യാസമോ രാസപരീക്ഷണശാലയോ സ്വന്തമായില്ല. എന്നാൽ ഒരു രസതന്ത്രജ്ഞന്റെ ജ്ഞാനവിശേഷത്തോടെ അത്തരമൊരു രാസപദാർത്ഥം അവ നിർമ്മിച്ചെടുക്കുന്നത് എങ്ങനെ? ഇത്തരമൊരു ചോദ്യം സുവ്യക്തമായ ഒരു സത്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. നിശാശലഭവും എട്ടുകാലിയും നിർമ്മിച്ച ഫിറമോണിന്റെ യഥാർത്ഥ രൂപകൽപ്പന അല്ലാഹുവിന്റേതാണ്. ഈ ഉദാഹരണം ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ സൃഷ്ടി മാഹാത്മ്യവും കലാവിരുദ്ധം പ്രകടമാക്കുന്നു. മുഴു ജീവലോകവും പ്രപഞ്ചവും ഈ അത്ഭുതങ്ങളുടെ കലവറയാണ്. ബുദ്ധിശക്തി ഉപയോഗിച്ചെന്ന വിധം ഇരയെ പിടിക്കുന്ന മറ്റൊരെട്ടുകാലിയാണ്. കെണിയൊരുക്കി ഇരയെ പിടിക്കുന്ന ഈ മറ്റുള്ളവയെ പോലെ ഇവ വല നിർമ്മിക്കാറില്ല. നിലത്ത് പതുങ്ങിക്കിടന്ന് ഇരയെ ആക്രമിക്കുകയാണ് ഇവയുടെ പതിവ്. ആദ്യം അവ നിലത്ത് കുഴിയുണ്ടാക്കി അതിൽ എട്ടുകാലി നൂല്, മൺകട്ട എന്നിവ കൊണ്ട് വട്ടത്തിൽ ഒരു ദ്വാരമുണ്ടാക്കുന്നു. നൂല് ഒരറ്റത്ത് നിന്ന് വലിച്ച് മുഴുവൻ ഭാഗത്തേക്കും പടർത്തും. എന്നിട്ട് നൂല് കെണിയുടെ മുഖത്ത് മറച്ചു വയ്ക്കും. ഇരയുടെ ചെറിയൊരനക്കം പോലും അതീവ സൂക്ഷ്മതയോടെ പിടിച്ചെടുക്കാൻ അവയ്ക്കാകും. ഇതാ കെണി റെഡിയായി കഴിഞ്ഞു. കീടങ്ങൾ അപകടമറിയാതെ എട്ടുകാലിയുടെ കെണിയിൽ കുരുങ്ങി അതിനിരയാവും. ഇവിടെ ഒരു ഉറുമ്പ് പൂവിന്മേൽ കയറി ആത്മവിശ്വാസത്തോടെ നടന്നു വരികയാണ്. എന്നാൽ ഈ പൂവ് യഥാർത്ഥത്തിൽ എട്ടുകാലി ഒരുക്കിയ കെണി മാത്രമാണ്. യാതൊരു ചിന്താശേഷിയും യുക്തിബോധവുമില്ലാത്ത ഒരു ജീവിക്ക് പുറത്ത് മുന്നറിയിപ്പ് സൂചനാ സംവിധാനത്തോടെ ഒരു കെണി ആസൂത്രണം ചെയ്തെടുക്കാൻ കഴിഞ്ഞതെങ്ങനെയാണ്? നിലത്ത് പൂക്കൾ വിരിച്ചിരയെ കബളിപ്പിക്കുന്ന വിദ്യ അതിനെ ആര് പഠിപ്പിച്ചു? ഈ വർഗത്തിൽ പിറന്നു വീഴുന്ന ഓരോ എട്ടുകാലിക്കും ഈ വേട്ടയാടൽ വിദ്യ വശത്തായിരിക്കുമെന്നതാണ് ഏറ്റവും അത്ഭുതകരം. ഈ കുരുന്ന് ബൗളർ എട്ടുകാലി ലോകത്തേക്ക് വന്നതേയുള്ളൂ. ഒരു മുട്ടുസൂചിയുടെ തലയേക്കാൾ ചെറുതാണ്. ഈ കുഞ്ഞെട്ടുകാലിക്ക് ഒരു കുഞ്ഞു വല നെയ്യാൻ കഴിയും. ഈ ലോകത്തേക്ക് പിറന്നു വീണ് കഴിഞ്ഞ ഉടൻ തന്നെ ഈ കുഞ്ഞെട്ടുകാലി ഒരു വിദഗ്ധനായ എഞ്ചിനീയറാണ്. ജീവിതക്രമമെല്ലാം ഒരു വാച്ചിലെന്ന പോലെ കൃത്യമായി ആവർത്തിക്കപ്പെടുന്നു. ഈ കുരുന്നെട്ടുകാലികൾ ഏറെ വൈകാതെ അമ്മയെ വിട്ട് സ്വന്തം കൂട് നിർമ്മിക്കാനായി പോകുന്നു. നൂല് നിർമ്മിക്കാനും അതുപയോഗിച്ച് കെണി നിർമ്മിക്കാനുമുള്ള വൈദഗ്ധ്യം അവയ്ക്ക് ജന്മനാ സിദ്ധമാണെന്ന കാര്യം വളരെ വ്യക്തമാണ്. എല്ലാറ്റിനെയും സൃഷ്ടിച്ച് സംവിധാനിച്ച അള്ളാഹു തന്നെയാണ് ഈ ജീവികളിലെ അത്ഭുതകരമായ ഈ സ്വഭാവവിശേഷങ്ങൾ സന്നിവേശിപ്പിച്ചതെന്ന കാര്യം തർക്കമറ്റതാണ്. അൻപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് എന്നത് പൊള്ളിക്കുന്ന ചൂടാണ്. ഈ മൺകൂമ്പാരം നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുകയാണ്. എല്ലാറ്റിനെയും വിഴുങ്ങുന്ന മണൽക്കാറ്റ് ശ്വസനത്തെപ്പോലും വിഷമിപ്പിക്കും. മരുഭൂമിയിൽ പ്രത്യേക സുരക്ഷാ സംവിധാനത്തോടെയല്ലാതെ അകപ്പെട്ട മനുഷ്യൻ മരണത്തിന്റെ കയത്തിലാണ്. മരുഭൂമിയിലെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് നിർമ്മിക്കപ്പെടുന്ന വാഹനങ്ങൾ അതിജീവനത്തിനിവിടെ അനുപേക്ഷണീയമാണ്. ഇത്തരമൊരു വാഹനത്തിന് താപനിയന്ത്രണ സംവിധാനത്തോടൊപ്പം മണൽക്കാറ്റിനെ അതിജീവിക്കുവാനും കഴിയേണ്ടതുണ്ട്. കുറഞ്ഞ ഊർജവും ജലവും ഉപയോഗിച്ച് പരമാവധി ദൂരം സഞ്ചരിക്കുവാനും ഇവയ്ക്ക് കഴിയേണ്ടതുണ്ട്. എന്നാൽ ഇതിനൊക്കെ പാകപ്പെട്ട യന്ത്രം മനുഷ്യനിർമ്മിതമല്ല, അതൊരു ജന്തുവാണ്. അതാണ് ഒട്ടകം. സഹസ്രാബ്ദങ്ങളായി ഒട്ടകം മരുഭൂമിയിൽ മനുഷ്യനെ സേവിച്ചു വരുന്നു. മരുഭൂമിയുടെ തന്നെ അടയാളമായി ഒട്ടകം മാറിയിരിക്കുന്നു. ഏതാനും ഷഡ്പദങ്ങൾ, ഇടജന്തുക്കൾ, ചെറുജന്തുക്കൾ എന്നിവയെ ഒഴിച്ചു നിർത്തിയാൽ മരുഭൂമിയുടെ ചൂട് മറ്റ് ജീവികൾക്ക് മാരകമാണ്. അവിടെ അതിജീവന സാധ്യതയുള്ള ഏക വലിയ ജീവി ഒട്ടകമാണ്. ഈ സൂക്തത്തിൽ ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കുവാൻ പ്രത്യേകമായി തന്നെ അല്ലാഹു ഖുർആനിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ? എങ്ങനെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടതെന്ന്. എങ്ങനെയാണ് ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടതെന്ന അന്വേഷണം ഓരോ വിശദാംശങ്ങളിലും സൃഷ്ടി മാഹാത്മ്യം കണ്ടെത്തുന്നതിലേക്കാവും നമ്മെ നയിക്കുന്നത്. മരുഭൂമിയിലെ ഏറ്റവും പ്രധാന പ്രശ്നം പൊള്ളുന്ന ചൂടും ദാഹവുമാണ്. എന്നാൽ മരുഭൂമിയിൽ വെള്ളം കണ്ടെത്തുകയെന്നത് ഏറെ ദുഷ്കരമാണ്. നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മരുഭൂമിയിൽ ഭക്ഷിക്കാൻ കിട്ടുകയെന്നതും പ്രയാസകരം. അതുകൊണ്ട് തന്നെ വിശപ്പും ദാഹവും നന്നായി സഹിക്കാൻ കഴിയുന്ന ഒരു ജീവിക്ക് മാത്രമേ മരുഭൂമിയിൽ കഴിയുവാനാവുകയുള്ളൂ. ഒട്ടകത്തിന് ഈ രണ്ട് സിദ്ധിവിശേഷങ്ങളുമുണ്ട്. 8 ദിവസങ്ങളോളം തിന്നാതെയും കുടിക്കാതെയും 50 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ ഒട്ടകത്തിന് കഴിയാനാവും. ദിവസങ്ങളോളം ഭക്ഷിക്കാതെയും കുടിക്കാതെയും കഴിയുന്ന ഒട്ടകം ഭക്ഷ്യപാന സ്രോതസ്സുകൾ കണ്ടെത്തിയാൽ അവ ശരീരത്തിൽ ശേഖരിച്ചു വെക്കാനും കെൽപ്പുറ്റതാണ്. സ്വന്തം ഭാരത്തിന്റെ 1/3 ജലം കുടിച്ച് തീർക്കാൻ ഒട്ടകത്തിന് 10 മിനിറ്റ് മതി. ഒറ്റ വലിക്ക് 130 ലിറ്റർ അകത്താക്കാൻ അതിന് കഴിയും. നാൽപ്പത് കിലോഗ്രാമോളം നെയ്യ് അതിന്റെ ശരീരത്തിൽ ശേഖരിക്കാനാകും. ഇതുകൊണ്ടാണ് അവയ്ക്ക് ദിവസങ്ങളോളം ഭക്ഷിക്കാതെയും കുടിക്കാതെയും കഴിയാനാകുന്നത്. മരുഭൂമിയിലെ ഭക്ഷ്യസ്രോതസ്സുകൾ ഉണങ്ങിയതും മുള്ളുള്ളതുമായിരിക്കും. ഈ പ്രതികൂല അവസ്ഥയ്ക്ക് അനുയോജ്യമായാണ് ഒട്ടകത്തിന്റെ ദഹനവ്യൂഹം പ്രവർത്തിക്കുന്നത്. അതിന്റെ പല്ലുകളും ചുണ്ടുകളും ഏറ്റവും മുള്ളുള്ള ഭക്ഷ്യപദാർത്ഥം പോലും എളുപ്പത്തിൽ തിന്നാൻ പറ്റും വിധമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മരുഭൂമിയിലെ ഏതാണ്ട് എല്ലാ ചെടികളെയും ദഹിപ്പിക്കുവാൻ പാകത്തിലാണ് ഒട്ടകത്തിന്റെ ദഹനവ്യവസ്ഥയുടെ സൃഷ്ടി. മണൽക്കാറ്റ് മരുഭൂമിയുടെ കൂടപ്പിറപ്പാണ്. ഇതാരെയും ശ്വാസം മുട്ടിക്കുകയും അന്ധരാക്കുകയും ചെയ്യും. എന്നാൽ അല്ലാഹു ഒട്ടകത്തിന് നൽകിയ പ്രത്യേക സുരക്ഷാ സംവിധാനം ഈ വിഷമാവസ്ഥയെയും തരണം ചെയ്യാൻ പോന്നതാണ്. മണ്ണിലെ പൊടിയും കട്ടയും കടക്കുന്നതിൽ നിന്ന് അവയുടെ കണ്ണുകളെ തടയും വിധം കൺപോളകൾ സംവിധാനിച്ചിരിക്കുന്നു. അവ സുതാര്യമായതിനാൽ കണ്ണടച്ചിരുന്നാൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാണ്. ഒട്ടകത്തിന്റെ മൂക്കും പ്രത്യേകമായി ഡിസൈൻ ചെയ്യപ്പെട്ടവയാണ്. മരുഭൂമിയിലെ കാറ്റിൽ ഒരു പ്രത്യേക അടപ്പിന്റെ സഹായത്തോടെ മൂക്കടച്ചു വയ്ക്കുവാനും അവയ്ക്ക് കഴിയും. കുഴിയിൽ പൂണ്ടു പോവുകയെന്നതാണ് മരുഭൂമിയിലെ വാഹനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി. എന്നാൽ നൂറുകണക്കിന് കിലോ ഭാരം പേറുന്ന ഒട്ടകത്തിന് അത്തരമൊരു പ്രതിസന്ധി അതിജീവിക്കാനാവുന്നത് പ്രത്യേകതയാർന്ന കാലുകളുള്ളതുകൊണ്ടാണ്. പരന്ന കാൽവിരലുകൾ മണ്ണിൽ പൂണ്ടുപോകാതെ മഞ്ഞിൽ ഉപയോഗിക്കുന്ന ഷൂ കണക്കെ സംരക്ഷിക്കും. നീണ്ട കാലുകൾ മണൽപ്പരപ്പിന്റെ പ്രതലച്ചൂടിൽ നിന്ന് ഒരു പരിധിവരെ സംരക്ഷ നൽകുന്നു. ശരീരം ശക്തമായ രോമങ്ങളാൽ ആവൃതമായിരിക്കും. ഇത് ചൂടുള്ള സൂര്യരശ്മിയിൽ നിന്നും മരുഭൂമിയിൽ രാത്രിയുണ്ടാകുന്ന തണുപ്പിൽ നിന്നും അവയെ കാത്തുകൊള്ളും. തൊക്കിനടിയിൽ ഒരു സ്ഥലം അവയുടെ പ്രത്യേക സംരക്ഷണത്തിനായും നൽകപ്പെട്ടിട്ടുണ്ട്. പൊള്ളുന്ന ചൂടിൽ കിടക്കേണ്ടി വരുമ്പോൾ ഈ സ്ഥലം ഏറെ പ്രയോജനപ്പെടുന്നുണ്ട്. ഇതവയുടെ തൊക്കിനെ പൊള്ളലിൽ നിന്നും കാത്തുകൊള്ളും. ഇത് കുറെ കാലം കൊണ്ട് വികസിച്ചു വരുന്ന തയമ്പല്ല. ഒട്ടകം ജനിക്കുന്നത് തന്നെ ഈ സിദ്ധിവിശേഷത്തോടെയാണ്. ഇതൊട്ടകത്തിന്റെ സൃഷ്ടിയുടെ പരിപൂർണത നമ്മെ അറിയിക്കുന്നു. ഒട്ടകത്തിന്റെ പ്രത്യേകതകൾ ഒന്ന് പരതി നോക്കുക. ദാഹത്തെ അതിജീവിക്കുവാനുള്ള പ്രത്യേക സംവിധാനം.